Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പെസഹാക്കാലം മൂന്നാം വാരം ഞായറാഴ്ചത്തെ വചന വിചിന്തനമാണിന്ന്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 19 വരെ വാക്യങ്ങൾ.
അധികം സ്നേഹം ലഭിക്കാനുള്ള വഴി എന്താണ്? അഥവാ അധികം സ്നേഹിക്കാനുള്ള വഴി എന്താണ്? ഇത് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരാവശ്യമാണ്. സ്നേഹം ലഭിക്കുക, സ്നേഹിക്കുക, അത് കൂടുതൽ സ്നേഹം ലഭിക്കുക. ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരുന്നത് ഇതിലേക്കുള്ള ഒരു സൂത്ര വഴിയാണ്. സുവിശേഷത്തിൽ ഈശോ ആവർത്തിച്ച് ഇന്ന് ചോദിക്കുന്ന കാര്യമെതാ? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ കൂടുതലായി എന്നെ സ്നേഹിക്കുന്നുവോ? 3 പ്രാവശ്യമാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. കൂടുതൽ സ്നേഹിക്കുന്നുവോ? അധികം സ്നേഹിക്കാനുള്ള വഴിയാ ഈശോ ഇന്നത്തെ വചനത്തിലൂടെ പറഞ്ഞു തരുന്നത്. അതെന്താ? അത് വളരെ ലളിതമാണ്. ഈ സുവിശേഷത്തിൻ്റെ തുടക്കത്തിൽ 7 ശിഷ്യന്മാരാണ് ഒരുമിച്ച് പത്രോസാ മുൻകൈ എടുക്കുന്നത്. ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾ വരുന്നോ? 6 പേര് കൂടെ കൂടുക. അങ്ങനെ 7 പേര് ഒരുമിച്ച് മീൻ പിടിക്കാൻ പോവുക. ഇതിൻ്റെ പ്രത്യേകത, പത്രോസും കൂട്ടരും ആദ്യം ഈശോയുടെ പുറകെ കൂടിയപ്പോൾ അവരുപേക്ഷിച്ച തൊഴിലാണ് ഈ മീൻപിടുത്തം. എന്നെ അനുഗമിക്കുക, വലയും വഞ്ചിയും ഉപേക്ഷിച്ച് അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. അന്ന് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട്, ഈശോയെ അനുഗമിക്കാൻ വേണ്ടി ഏതാണോ അവരുപേക്ഷിച്ചത് അതിൻ്റെ പുറകെ കൂടുന്നു. അർത്ഥം, ഇപ്പോൾ അവർ ഈശോയെ ഉപേക്ഷിക്കുന്നു. പണ്ട് ഉപേക്ഷിച്ചതിൻ്റെ പുറകെ പോകുമ്പോൾ ഇപ്പോൾ അവർ ഈശോയെ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന 7 ശിഷ്യന്മാരാ. ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പറയുന്ന, തള്ളിപ്പറയുന്ന, അവനിൽ നിന്നും അകന്നു പോകുന്ന 7 ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരോടുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നവരെ ക്രിസ്തു ഉപേക്ഷിക്കുന്നില്ല. അതാ ശ്രദ്ധിക്കുക. ക്രിസ്തു അവരുടെ അടുത്തേക്ക് വരികയാ. എന്നിട്ടോ തീരത്ത് വന്നു നിന്നിട്ട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തവരോടാ ചോദ്യം, മീൻ വല്ലതുമുണ്ടോ? ഇല്ലാന്ന് പറയുമ്പോൾ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക. എന്നിട്ടോ പിന്നീട് അവർ കരയ്ക്കേക്ക് വരുമ്പോഴത്തേക്ക് കനൽ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കാണുകയാണ്. അങ്ങനെ കരയ്ക്കടുക്കുന്നവരോട് ഈശോ പറയുന്നത്, മക്കളെ, വന്ന് പ്രാതല് കഴിക്കുവൻ. ഉപേക്ഷിച്ച് പോകുന്ന, തന്നെ ഉപേക്ഷിച്ചു പോകുന്ന, തൻ്റെ മരണത്തിലും പീഡാനുഭവത്തിലും ഉപേക്ഷിച്ചു പോകുന്ന ശിഷ്യരോടുള്ള യേശുവിൻ്റെ പ്രതികരണമാണിത്. അവൻ ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഉപേക്ഷിച്ചവരുടെ അടുത്തേക്ക് ചെല്ലുകയും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളെ അറിഞ്ഞ്, ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളെ അറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് അവർക്ക് ശുശ്രൂഷകൻ ആയി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആകുന്ന അന്തരീക്ഷത്തിലാണ് ഈശോ ചോദിക്കുന്നത്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? അധികം സ്നേഹിക്കാനുള്ള വഴിയാണ് ഈശോ കാണിച്ചു തരുന്നത്. ഉപേക്ഷയുടെ നിമിഷങ്ങളിൽ, ഉപേക്ഷയുടെ അവസരങ്ങളിൽ നമ്മളെ ആരുപേക്ഷിക്കുന്നുവോ അവരെ ഉപേക്ഷിക്കാതെ അവരുടെ കൂടെ നിൽക്കുകയും അടുത്തായിരിക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ശുശ്രൂഷ ആയി കൂടെ നിൽക്കുകയും ചെയ്യുക. ഇതിന് അസാമാന്യമായ ധീരത ആവശ്യമാണ്. അസാമാന്യമായ സുഹൃതം, അസാമാന്യമായ പുണ്യം നമ്മിൽ നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ആവശ്യപ്പെടുന്നു. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരു കുടുംബം ഞാൻ കയറി ചെല്ലുമ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രധാന മുറിയിൽ അസാമാന്യമായ വലിപ്പത്തിൽ ഒരു പടം, ഒരു വല്യമ്മച്ചിയുടെ പടം. ഞാൻ ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞു, ഭർത്താവിൻ്റെ അമ്മയുടെ പടമാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി ഒരു മകളെ ഉള്ളൂ അവർക്ക്. ആ മകൾ യൂണിവേഴ്സിറ്റി പഠിക്കുക. മകളുടെ മുറിയിലേക്ക് കയറിയപ്പോൾ ആ കൊച്ചുമകളുടെ മുറിയിലും തെയ്യ വല്യം വെച്ച് ഇടപെടാം, മറ്റൊന്നുമില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചു ചെന്നപ്പോഴാണ്, ഭർത്താവ് നല്ല ഒരു കുടുംബത്തിൽപ്പെട്ടവൻ, കല്യാണം കഴിച്ചു, മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോൾ ഇയാള് പതിയെ പതിയെ ആൽക്കഹോളിക്കായിട്ട് മാറുകയാണ്, കുടിയൻ, മുഴുക്കുടിയനായി മാറുകയാണ്. ഭാര്യ ഗൾഫിൽ ജോലിക്കാരി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ പ്രാവശ്യവും ധ്യാന കേന്ദ്രത്തിലോ എവിടെങ്കിലും കൗൺസിലിങ്ങിനോ അല്ലെ ആൽക്കഹോളിക്കൽ ഡി അഡിക്ഷൻ സെൻറ്ററിലോ കൊണ്ടുപോയിട്ട് കുടി നിർത്തും. കുറേ നാൾ കഴിയും, പിന്നെയും തുടരും. അങ്ങനെ ജീവിതത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ രണ്ടിടത്തായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഒരു കുഞ്ഞും ജനിക്കുന്നു. കുഞ്ഞും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജീവിതത്തിൻ്റെ വലിയ ക്ലേശത്തിൻ്റെ നടുവിൽ ഇവർക്ക് ആശ്രയമായിട്ട് നിന്നത് അമ്മയാണ്, ഈ ഭർത്താവിൻ്റെ അമ്മ. ഏഴ് മക്കളായിരുന്നു അവർക്ക്, നടുവിലത്തെ മകനാണിവൻ. എന്നിട്ടും എവിടെയൊക്കെ ഈ മകൻ മാറി താമസിച്ചോ അവിടെയൊക്കെ അവൻ്റെ കൂടെ പോയി താമസിക്കുകയും അവൻ മരുമകളെയും കൊച്ചുമകളെയും നോക്കി വളർത്തി അവർക്ക് അത്താണിയായിട്ട് നിൽക്കുകയും ചെയ്തു. അമ്മ പലപ്പോഴും ആവർത്തിച്ച് പറയുമായിരുന്നെന്ന്, ഇവനാണ് എന്നെ കൊണ്ട് ആവശ്യം, ഇവനാണ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ എൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളത്, അതുകൊണ്ട് ഇവൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അങ്ങനെ ജീവിച്ച് ജീവിച്ച് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ അമ്മ മരിച്ചു. ആ മരിക്കുന്നതിന് അഞ്ചു വർഷം മുമ്പ് ഈ മകൻ കുടി നിർത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ അമ്മയുടെ ഫോട്ടോയാണ് പ്രധാന മുറിയിൽ, അസാധാരണമായ വലിപ്പത്തിൽ. കൊച്ചുമകളുടെ മുറിയിലും ആ ഒരു പടം മാത്രം. അവളെന്നോട് പറഞ്ഞത്, അച്ഛാ, എന്നെ ഇന്ന് യൂണിവേഴ്സിറ്റി വരെ ആക്കുകയും ഈ നിലയിലെത്തിക്കുകയും ചെയ്തതിന് ഏറ്റവും വലിയ കാരണക്കാരി എൻ്റെ വല്യമ്മയാണ്. ഇത് ജീവിതാനുഭവമാണ്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച് വിശ്വാസം അർപ്പിച്ച് ജീവിക്കുന്നവർ നമ്മളെ ഉപേക്ഷിക്കുകയും നമ്മൾ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അത്രയും തിരിച്ചു തരാതിരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളും അവസരങ്ങളും ഉണ്ടാവും. ഉണ്ടാകുമ്പോൾ ഈശോ ആവശ്യപ്പെടുന്നത് എന്താ? നമ്മൾ ഉപേക്ഷിച്ച് നിൽക്കുന്നവരെ, നമ്മുടെ അർപ്പിച്ച വിശ്വാസം ത്യജിക്കുന്നവരെ, അവരെ ഉപേക്ഷിക്കാതെ അവരുടെ കൂടെ നിൽക്കുക. മക്കളെ, മീൻ വല്ലതും കിട്ടിയോ? വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവർ വന്ന് നോക്കുമ്പോൾ തേണ്ട തീ കൂട്ടിയിരിക്കുന്നതും മീൻ വച്ചിരിക്കുന്നതും പ്രാതൽ ഭക്ഷണത്തിനുള്ള അപ്പവുമാണ് കാണുന്നത്. അത്രയ്ക്ക് കരുതൽ. നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയോട്, നാഥ, അധികം സ്നേഹിക്കാനുള്ള വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, അധികം സ്നേഹിക്കാനുള്ള വഴിയിലൂടെ നടക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ പരിത്യക്തതയുടെയും ത്യജിക്കലിൻ്റെയും ജീവിതാനുഭവങ്ങളിൽ നീ ആവശ്യപ്പെടുന്നത് പോലെ കൂടെ നിൽക്കാൻ ശുശ്രൂഷിച്ചുകൊണ്ടും കരുതൽ കൊടുത്തുകൊണ്ടും കൂടെ നിൽക്കാനുള്ള കൃപ, ശ്രദ്ധ, മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ആമേൻ.
ശുവേ, കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹവലയിലാക്കണേ. വലയിറക്കുമേ ശുവേ, കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹവലയിലാക്കണേ. മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ, മനസ്സുനീറുമെന്നെ നിൻ അരുമയാക്കണേ. മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ, മനസ്സുനീറുമെന്നെ നിൻ അരുമയാക്കണേ. ലോകമാകവേ നിന്റെ വചനമേകുവാ, ലോകപാലക എന്നെ നീ അയക്കണേ. ലോകമാകവേ നിന്റെ വചനമേകുവാ, ലോകപാലക എന്നെ നീ അയക്കണേ.
ഗാനമാലപിച്ചത് വിനീത ശ്രീനിവാസനാണ്. പിന്നെ രചനയും സംഗീതവും ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ.
ധന്യമർത്യപാട ശേഖരങ്ങളോ കതിരു തിങ്ങി പാകമായി നിന്നിടുന്നിട പൂത്തുലഞ്ഞമർത്യപാട ശേഖരങ്ങളോ കതിരു തിങ്ങി പാകമായി നിന്നിടുന്നിട ആയിരങ്ങളെ നിനക്കു വേണ്ടി നേടിടുന്ന നല്ല കൊയ്ത്തുകാരനാക്കിടേണമേ എന്നെ ദിവ്യവചന സാക്ഷിയാക്കണേ ആയിരങ്ങളെ നിനക്കു വേണ്ടി നേടിടുന്ന നല്ല കൊയ്ത്തുകാരനാക്കിടേണമേ എന്നെ ദിവ്യവചന സാക്ഷിയാക്കണേ വലയിറക്കുമേശുവേ കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹ വലയിലാക്കണേ വലയിറക്കുമേശുവേ കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹ വലയിലാക്കണേ മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ മനസ്സു നീറുമെന്നെ നിന്നരുമയാക്കണേ മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ മനസ്സു നീറുമെന്നെ നിൻ അരുമയാക്കണേ ലോകമാകവേ നിന്റെ വചനമേകുവാ ലോകപാലക എന്നെ നീ അയക്കണേ ലോകമാകവേ നിന്റെ വചനമേകുവാ ലോകപാലക എന്നെ നീ അയക്കണേ സ്വർഗശോഭ സകലമാനവർക്കുമേകും ആത്മദീപമായിടട്ടെ ഞാൻ നാഥ വേദസാക്ഷിയായിടട്ടെ ഞാൻ സ്വയമെരിഞ്ഞു സ്വർഗശോഭ സകലമാനവർക്കുമേകും ആത്മദീപമായിടട്ടെ ഞാൻ നാഥ വേദസാക്ഷിയായിടട്ടെ ഞാൻ വലയിറക്കുമേശുവേ കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹ വലയിലാക്കണേ വലയിറക്കുമേശുവേ കടലിലാഴുമെന്നെ നീ നിന്റെ സ്നേഹ വലയിലാക്കണേ മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ മനസ്സു നീറുമെന്നെ നിൻ അരുമയാക്കണേ മനുജരെ തിരഞ്ഞിടും വലിയ മുക്കുവാ മനസ്സു നീറുമെന്നെ നിൻ അരുമയാക്കണേ ലോകമാകവേ നിന്റെ വചനമേകുവാ ലോകപാലക എന്നെ നീ അയക്കണേ ലോകമാകവേ നിന്റെ വചനമേകുവാ ലോകപാലക എന്നെ നീ അയക്കണേ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പുതിയ നിയമ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ഫാദർ ജേക്കബ് നാലുപറയിൽ MCBS പങ്കുവച്ച വചന വിചിന്തനമാണ്.